കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒരു സാധാരണ ജീവിതം നയിച്ചു വന്നതായ ഒരു ചെറുപ്പക്കാരൻ സത്യം സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ സത്യസഭയുടെ അംഗമാകുകയും പിന്നീട് ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്നതിനായി ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ ആശ്ചര്യമായ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാണുക ദൈവത്തിൻ്റെ കരം എപ്രകാരമാണ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ 50 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നില്ല. അന്ന് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം തങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി തീരണം, നല്ല ഉദ്യോഗം ലഭിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു. അങ്ങനെ പാസ് സെൽവമണിയെയും ബാല്യകാലത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായി മാതാപിതാക്കൾ അയച്ചിരുന്നു. അവിടെ സത്യം കണ്ടെത്തുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. തൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കാണുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഏതൊരു ചെറുപ്പക്കാരനെയും ആഗ്രഹമാണ്. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ച് അഡ്മിഷന് പോയപ്പോൾ അഡ്മിഷൻ ലഭിക്കാതെ വന്നപ്പോൾ ആ ബാലനുണ്ടായതായ അനുഭവം ഇന്ന് പ്രായമായ അവസ്ഥയിൽ പാസ്റ്റർ സെൽവമണി നമ്മോട് പങ്കുവയ്ക്കും. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അത് എന്ന് ഇന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിനും കഴിയും. സത്യം സ്വീകരിച്ചതായ സഹോദരനിൽ നിന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ സ്നേഹം മനസ്സിലാക്കുകയും തന്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമാകുകയും സത്യത്തോട് നിലകൊള്ളുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ, അത് ഒറ്റയ്ക്ക് നിലകൊള്ളുമ്പോൾ അതിന്റെ തീവ്രത നമുക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ സെൽവമണി തന്റെ ബാല്യകാലത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി.
ഉടനെ തന്നെ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായ ഉടൻ തന്നെ എൻ്റെ അപ്പച്ച അന്ന് എനിക്ക് ഒരു ചെറിയ പെട്ടിയിൽ എൻ്റെ സാധനങ്ങളൊക്കെ കൂടെ പാക്ക് ചെയ്ത് ടിക്കറ്റും കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു 12 രൂപ ഉച്ചയ്ക്ക് മണിയായിട്ട് എൻ്റെ സ്പൈസ കോളേജിൽ ഞാൻ സ്പൈസ കോളേജിൽ പോയി. അവിടെ ചെന്നു ഞാൻ കഴിഞ്ഞ് ചെന്ന് എത്തുന്നത് അവസാനത്തെ രജിസ്ട്രേഷൻ്റെ ഡേറ്റിൽ. അപ്പോൾ ഡോക്ടർ ചെറിയാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ 4th പ്ലാനിൽ 8 മണിക്കൂർ പഠിക്കുന്ന രജിസ്റ്റർ ചെയ്യണം, 40 മണിക്കൂർ നീ ജോയിൻ ചെയ്യണം. എന്നാൽ ആ കോളേജിന് പാസ്സാകാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ കഴിയും. അങ്ങനെ പഠനം തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബ്രദർ അവിടെ ഗ്രാജുവേറ്റ് ആയി പോയി, ഇനി കേരളത്തിൽ വന്നു പ്രസ്താവിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ പൈസ കോളേജിൽ സ്റ്റുഡൻ്റായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങി. ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വലിയ പ്രയാസം, ഞങ്ങൾക്ക് അവരെ കാഴ്ചോ. എനിക്ക് തോന്നുന്നു പൈസ നമ്മുടെ കോളേജിൽ അന്ന് പഠിക്കുന്നതിൽ ഏറ്റവും കുറച്ച് ഡ്രസ്സുള്ളതും ഏറ്റവും കുറച്ച് കാശുള്ളതും എനിക്കായിരിക്കും. കാരണം പോക്കറ്റ് മണിയൊന്നും തരാനൊന്നും ആരുമില്ല. ചിലപ്പോൾ ഒരു 10 രൂപ പോക്കറ്റ് മണിക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷമായപ്പോൾ ഞാൻ ജൂനിയർ തീർത്തു. ജൂനിയർ തീർത്തിട്ട് ആ സമയത്ത് പാസേരി ജൂൺ എന്ന് പറയുന്ന സെക്രട്ടറി ജനറൽ യൂണിയൻ പേരിയിൽ പറഞ്ഞു, ഒരു കാര്യം നിനക്ക് പഠിക്കാൻ നടത്തിയില്ലെങ്കിൽ നീ ബോംബെ മലയാളം തരത്തിൽ വന്ന് പാസ്റ്റായിട്ട് ജോലി. അതെനിക്കിഷ്ടമായി, കാരണം അവിടെ മലയാളം തരത്തിൽ ഒരു പാസ്റ്റായിരിക്കാൻ നടന്ന നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അങ്ങനെ ഞാൻ നേരെ ബോംബെയിൽ പോയി. ബോംബെയിൽ പോയപ്പോൾ എനിക്കാണെങ്കിൽ 2300 രൂപയുള്ള പൈസയിൽ കടമുണ്ട്. സീനിയർ പഠിക്കാൻ പറ്റില്ല, ഫീസ് ഈ 2300 രൂപ അടച്ചാൽ മാത്രമേ പിന്നെ അഡ്മിഷൻ എടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബോംബെ ചർച്ചിൻ്റെ മലയാളം ക്ലാസ്സായിരിക്കാം. 2-3 വർഷം ഇരുന്ന് കുറച്ച് കാശ് കിട്ടിയതിന് ശേഷം ഇതടച്ചതിന് ശേഷം വീണ്ടും അഡ്മിഷൻ സീനിയർ പഠിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പൈസ കോളേജിൽ ബോംബെയിൽ ചെന്ന് മലയാളം ചർച്ചിൻ്റെ പാസ്പ്രാവണമെന്നുള്ള എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ അന്നത്തെ യൂണിയൻ പ്രസിഡൻറ്റ് ആലി പാസ് മാമനെ മലയാളം ചേർത്തിൻ്റെ പാസ്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് വേണ്ടി. പിന്നെ എനിക്ക് ചാൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇനി ജോലിയില്ല, തിരിച്ചു പോകാം. തിരിച്ച് കോളേജിൽ പോയാൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ബോംബെ എന്നൊരു സ്ഥലത്ത് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു കസിൻ ബ്രദർ താമസമാണ്, മോസസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ 2001 സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റിന് വേണമെങ്കിൽ എനിക്ക് സപ്ലൈറായിട്ട് ജോലി ചെയ്യാം, 4 രൂപ ശമ്പളം തരാം, ടിപ്സ് കിട്ടുമെന്ന്. പക്ഷേ അന്ന് 400 വലിയൊന്നുമില്ല, അന്നത്തെ ഒരു പാസ്പോർട്ടൊക്കെ ഇവിടെ 150-170 രൂപ ശമ്പളമാണ്. അപ്പോൾ 400 വലിയൊന്നുമില്ല. അപ്പോൾ ഞാനിതെങ്ങനെ ഹോട്ടലിൻ്റെ സപ്ലൈറായിട്ട് മാറും, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങി ആ ഉറക്കൊന്നും വരുന്നില്ല. പിന്നെ പറഞ്ഞതാണ് 1ാം ക്ലാസ് മുതലേക്ക് ആൾക്കാരുടെ അച്ഛനാകണമെന്ന്, 8ാം ക്ലാസ് വെച്ച് ഞാൻ എടുത്ത തീരുമാനം സ്വന്തമായിട്ടതിൻ്റെ പാസ്വാകണമെന്ന്. പക്ഷേ ആദ്യം ഞാൻ ഹോട്ടലിൽ സപ്ലൈറായിട്ട് നിന്നാൽ ഇതെങ്ങനെ കാര്യം നടക്കുക, ഒരിക്കലും അത് സാധിക്കുന്നില്ല. അടുത്ത ദിവസം ഞാൻ ബ്രദറിൻ്റെ കൂടെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഉച്ചവരെ ആ ഹോട്ടലിൽ നിന്നൊക്കെ നോക്കി അദ്ദേഹം ഒരു സ്വീറ്റ് ലസ്സിയൊക്കെ ഓർഡർ ചെയ്ത് ഞാനിക്ക് തന്നു. ഞാനത് കുടിച്ചതിന് ശേഷം ചപ്പാത്തി എന്ന് പറയുന്നത് ആ ഒരു ബീച്ചിൽ വന്ന് ഇരിക്കുകയാണ്. ആ ബീച്ചിൽ വന്ന് കുറേ സമയം ഉണ്ടാവും സന്ധ്യാസം പാശുകാരെല്ലാം വന്ന് അവിടെയൊക്കെ വല്ലതും തിന്നു നടക്കുന്നുണ്ട്, ആ ബീച്ചിൽ എൻജോയ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ആ കടൽ തിരയാണ് മുമ്പുള്ളൊരു പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ ജോലിയില്ല, സ്പെഷ്യൽ കോളേജിൽ പോയാൽ അഡ്മിഷനില്ല, ഞാൻ എന്തിനു പാസ്പാകും. പക്ഷെ അപ്പോഴില്ല എൻ്റെ മനസ്സിൽ ആരോ എന്ന് പറയുമ്പോൾ തോന്നി സൽമണി സ്പൈസ ഇനിയിപ്പോൾ സ്പൈസ കോളേജിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ മനസ്സിൽ പറയുമ്പോൾ തോന്നി. അന്ന് രാത്രി ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ 19 രൂപ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ഇടാറുള്ളൂ. ആ 19 രൂപ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ സ്പൈസ കോളേജിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു, കട്ടിയിൽ ഇറങ്ങി, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജ് വരെ പോകാൻ എന്തെങ്കിലും ആട്ടോ എത്തിക്കൊന്നും കാശില്ല. പിന്നെ ആ കട്ടി മുതൽ പൈസമൂറ കോളേജ് വരെ നടന്നെത്തി. നടന്നെത്തിയപ്പോൾ പിന്നെ എനിക്കവിടെ ഫുഡില്ല, അവിടെ എനിക്ക് അഡ്മിഷൻ ഇല്ല, എത്തിയാൽ പറ്റും. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ധർമ്മദാസ് സാർ എസ്റ്റേറ്റിൽ ജോലി തരും എന്നുള്ള കണ്ടീഷനിൽ ഞാൻ എസ്റ്റേറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എസ്റ്റേറ്റിൽ ചെന്ന് ധർമ്മദാസ് സാറിൻ്റെ അടുത്ത് ജോലി തരും. ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ആ ഘട്ടത്തിൽ ഞാൻ അങ്ങനെ നടന്ന് എസ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അന്നത്തെ സ്റ്റുഡൻറ് ഫൈനാൻസ് കൺട്രോളറായിരുന്ന മിസ് സുനികുമാർ അദ്ദേഹം ഞാൻ ഇങ്ങനെ നടന്ന് വിഷമിച്ച് നടന്ന് നടന്ന് പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ഈ സെമസ്റ്റർ രജിസ്റ്റർ ചെയ്തു ഒന്ന് അറിയാൻ വേണ്ടി ആ ഇന്ദ്രകുമാരൻ അദ്ദേഹത്തിൻ്റെ മകൻ പെരിയ വിട്ടെന്നെ വിളിച്ചിട്ടുണ്ട്, ഓ നടന്നു പോകുന്ന ആളുകളെ നീ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് അദ്ദേഹം ചോദിച്ചു, സമയം ഈ സമയത്ത് രജിസ്റ്റർ ചെയ്തോ ഈ സെമസ്റ്റർ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കണ്ടോന്നും അഡ്മിഷൻ തന്നില്ല, പിന്നെ എങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടുക? അതുകൊണ്ട് ഞാൻ നമ്മുടെ സാറിൻ്റെ ജോലി വിളിച്ച് ജോലി
സെവൻഡ് അഡ്വന്റിസ്റ്റ് സഭയുടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പൈസർ മെമ്മോറിയൽ കോളേജ്. അവിടെ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിത അഭിലാഷമാണ്. എന്നാൽ പഠനം ആരംഭിച്ചു, പഠനം പൂർത്തീകരിക്കാൻ വരാത്തതായ അവസ്ഥ ഈ പഠിക്കാൻ പോകുന്നതിനേക്കാൾ തിക്തമായ ഒരു അനുഭവമാണ്. ആ അനുഭവം ഉണ്ടായപ്പോൾ ദൈവ പദ്ധതി തന്നിൽ നിറവേറുകയായിരുന്നു എന്ന് പാസ്റ്റർ സെൽവമണി സ്മരിക്കുന്നു. കാണുക തൻ്റെ ജീവിത അനുഭവങ്ങൾ എത്രമാത്രം തിക്തകരമായിരുന്നുവെന്ന്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സഭയുടെ ശുശ്രൂഷകനായി ഒരു പ്രാദേശിക സഭയിൽ ചെന്നെത്തുമ്പോൾ ഉണ്ടാകുന്നതായ ആ അമ്പരപ്പൊന്നുമില്ലാതെ വളരെ ശക്തിയോടെ വളരെ ആനന്ദത്തോടെ ജോലി ചെയ്യുന്നതായ ഒരു പാസ്റ്ററായി മാറി പാസ്റ്റർ സെൽവമണി. ആ നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ തലത്തിലേക്ക് മാറ്റപ്പെടുകയും ഉയർത്തപ്പെടുകയും ഇന്ന് ദൈവത്തിൻ്റെ സഭയുടെ ഭരണ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതായ പാസ്റ്ററായി മാറി പാസ്റ്റർ സെൽവമണി.
സെക്ഷൻ പ്രസിഡന്റ് ഭാഷ അടുത്ത
നമ്മുടെ അരുമരക്ഷകനായ കർത്താവ് തൻ്റെ സേവ ചെയ്യുന്നതിന് വേണ്ടി പല മനുഷ്യരെയും പല തലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. അത്തരത്തിൽ വിളിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ആണ് ഫാസ്റ്റ് സെൽവമണി നമ്മോട് പങ്കുവച്ചത്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെയും ഇത്തരത്തിൽ പല മാർഗങ്ങളിലായിരുന്നപ്പോൾ വിളിച്ചവരാണല്ലോ. ദൈവം ഇന്നും മനുഷ്യരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും നിങ്ങൾ ആ ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെയും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വിളിക്കുകയാണ്. കടന്നു വരിക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും.